வசனமின் பாதையில் தீபமானு பலஹீனதைலன் பலமானு நித்யமா திவ்யமாமல் சதமானு நித்யமா திவ்யமாமல் சதமானு வசனமென் ஜீவித நிதியானு. ஹல்லேலூயா. பிரிய சகோதரிகளே, இயேசு கிறிஸ்துவின் நாமத்தில் இயேசு கிறிஸ்துவில் சூட்சிக்கப்பட்ட சுகிய பிதாவின் திருசன்னதியில் இந்த பிரபாத வேளையில் கடந்து வருவார். சொர்க்கத்திலே தெய்வம் நம்மளை ஏவரையும் சகாயிச்சு. இந்த பதிவிலும் வித்தியஸ்தமாயி ஸ்நான சுஸ்ரூஷையும் திருவத்தாழி சுஸ்ரூஷையும் அனுபவிக்குவான் தக்க வண்ண சொர்க்கத்தில் அதிக அவசரம் ஒருக்கியிருக்கிறதுவல்லோ. ഇതുമായുള്ള ബന്ധത്തിൽ ഇന്നലെ, അതായത് 18/3/2021 ദ ഹിഡൻ മിസ്റ്ററി ബിഹൈൻഡ് ബാപ്റ്റിസം, സ്നാനത്തിന്റെ പുറകിലുള്ള മർമ്മം എന്തെന്ന് ചിന്തിക്കുവാനായിട്ട്, സ്നാനപ്പെടുന്നത് എന്തിനു വേണ്ടിയാണെന്നും ചിന്തിക്കുവാനായിട്ട്. ഇന്നൊരല്പം മുമ്പ് സ്നാനപ്പെട്ടവർ പറഞ്ഞ സാക്ഷ്യത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ നിങ്ങൾക്ക് അറിയാം, നമ്മളെപ്പോഴും സ്നാനപ്പെടുന്നത് ഒരു മതത്തോട്, മതത്തിനോട് ചേരാനാണ്, ഒരു ഗ്രൂപ്പിനോട്, സംഘടനയോട്, ക്രിസ്തീയ സംഘടനകളോടൊക്കെ ചേരാൻ. എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ അതിന്റെ പർപ്പസ് അവിടെ എഴുതിയിട്ടുണ്ട്. യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനപ്പെട്ട് നിങ്ങൾ ഇനി ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടത് തന്നെ, ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടത് തന്നെ. അപ്പോ സ്നാനപ്പെട്ടതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മതത്തിൽ ചേരാൻ വേണ്ടിയല്ല, ബാപ്റ്റിസ്റ്റ് സഭയിൽ ചേരാൻ വേണ്ടിയല്ല, പെന്തക്കോസ് സഭയിൽ ചേരാൻ വേണ്ടിയല്ല, ക്രിസ്തീയ സഭകളോട് ചേരാൻ വേണ്ടിയല്ല, ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിനാണ്. റോമലേഖനം 6:4 കേട്ടോ. അപ്പൊ ജീവന്റെ പുതുക്കത്തിൽ നടക്കണം. അതായത് ഇതുവരെ ശീലിച്ചിട്ടില്ലാത്ത പുതിയ ഒരു ജീവിത രീതിയിൽ നടക്കണം. ബ്രാൻഡ് ന്യൂ ലൈഫിൽ വേണം നടക്കാൻ. ഇതുവരെയും എനിക്ക് പരിചയമില്ല അങ്ങനെ ഒരു ജീവിത രീതി, ആ ജീവിത രീതിയിൽ വേണം നടക്കാൻ. ഇതുവരെയും ആരോഹണ ജീവിത രീതിയായിരുന്നു. ഇതുവരെയുള്ള ജീവിത രീതിയിലല്ല, പകരം പുതിയ ഒരു ജീവിത രീതിയിൽ നടക്കുവാൻ തക്കവണ്ണം ബൈബിൾ നമ്മളോട് ആവശ്യപ്പെട്ടു. നമ്മൾ നമ്മുടെ ജീവിതം ഒന്ന് അതുമായിട്ട് തുലനം ചെയ്യാം. കൊളോസ്യ ലേഖനം 3:1 പറയുന്ന ആ ചിന്ത കൊലോസ് ലേഖനം 3:1 അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ദാസ് ഒന്ന് വായിച്ച് അതിന്റെ ആദ്യ ഭാഗം മാത്രം.
ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ.
ശ്രദ്ധിച്ചേ, അവിടെ ആദ്യം തന്നെ ഒരു കണ്ടീഷനാണ് പറയുന്നത്, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ. അപ്പൊ ബാക്കിയുള്ളത് വായിക്കുന്നതിന് മുമ്പ് ഈ ആദ്യത്തെ പാർട്ട് ശരിയാണോന്ന് ചെക്ക് ചെയ്യാം. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ, അങ്ങനെയുള്ളവർക്കാണ് ഇനി അടുത്ത സിസ്റ്റം, അല്ലാത്തവർക്കില്ല. എങ്കിൽ ഇനി താഴേക്കുള്ള ജീവിതശൈലിയല്ല ഉയരത്തിലേക്കുള്ള ജീവിതശൈലിയാണ് നിങ്ങളുടെ. ആദത്തിലുള്ള ജീവിതശൈലി താഴേക്കായിരുന്നു. പക്ഷെ യേശു ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ജീവിതശൈലി ഇനി താഴേക്കല്ല, ജീവിതശൈലി ഇനി ഉയരത്തിലേക്കാണ്. പക്ഷെ ഉയരത്തിലേക്കുള്ള ജീവിതശൈലി നമുക്ക് പരിചയമില്ല. അപ്പൊ പരിചയമില്ലാത്ത ഒരു ജീവിതശൈലിയിൽ വേണം ഇനി നടപ്പാൻ. റോമലേഖനം 6:4 നമ്മൾ ഇന്നലെ ചിന്തിച്ച സ്നാനത്തെ കുറിച്ചുള്ള ചിന്തയിൽ പറയുന്ന കാര്യം, അതിന്റെ ഫൈനലി വന്നിട്ട് പറയുന്ന കാര്യം, നാം ഇനി ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടത് തന്നെ. പരിചയമില്ലാത്ത ഒരു പുതിയ രീതിയിൽ നടക്കണം. പക്ഷെ ഇന്നത്തെ വിഷയം പെട്ടതിന് ശേഷവും പരിചയമുള്ള പഴയ രീതി തന്നെ നടത്തും. അതായത് സ്നാനത്തിന്റെ റിസൾട്ടായിട്ട് നമ്മുടെ ജീവിതത്തിൽ വരേണ്ട പുതിയ ജീവിത രീതി മനുഷ്യർക്ക് അറിയില്ല. അതിൽ നടക്കുവാനാണ് നീ സ്നാനപ്പെട്ടതെന്ന് പറഞ്ഞു കൊടുക്കുന്നവരെ കാണാനില്ല. പകരം സ്നാനപ്പെട്ടതോടെ നീ പെന്തക്കോ സഭയിൽ ചേർന്നു, അല്ലെങ്കിൽ ബാപ്റ്റിസ്റ്റ് സഭയിൽ ചേർന്നു, അല്ലെങ്കിൽ കത്തോലിക്ക സഭയിൽ ചേർന്നു എന്ന് പറയുന്ന തലമാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. നല്ലൊരു പങ്കു ബൈബിള് പറയുന്ന ഭാഷയല്ല നമ്മൾ പറയുന്നത്. ഇപ്പൊ സ്നാനപ്പെട്ടതിന് ശേഷം ഇനി നമ്മൾ നടക്കേണ്ടത് നമുക്ക് ഇതുവരെ പരിചയമില്ലാത്ത ഒരു പുതിയ ജീവിത ശൈലിയിലാണ് നടക്കേണ്ടത്. 4:1 വായിച്ച് റോമാണ്ടനാല്.
അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിനു തന്നെ.
അപ്പോ അവസാനിക്കുന്നത് എങ്ങനെയാണ്? ആ സ്നാനത്തിന്റെ റിസൾട്ട് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ ഞാൻ വരണം. അപ്പൊ ഞാൻ ബാപ്റ്റിസ്റ്റുകാരനാണ്, ഞാൻ പെന്തക്കോസ്റ്റുകാരനാണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കലല്ല, ജീവന്റെ പുതുക്കത്തിൽ നടക്കണം. ഒരു പുതിയ ജീവിത രീതിയിൽ നടക്കണം. ഒരു പുതിയ ജീവിത രീതിയിൽ, നമുക്ക് പരിചയമില്ലാത്ത ജീവിത രീതിയാണ്, പുതിയ ജീവിത രീതിയിൽ നടക്കണം. ഹല്ലേലൂയ. വചനത്തിൽ പറയണത് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ പുതിയ ജീവിത രീതിയിൽ നടക്കുമ്പോ പഴയ ജീവിത രീതി നമ്മളെ വിട്ട് വിട്ടുപിരിയാതെ നിൽക്കുന്നത് തകർക്കപ്പെടുവാനായിട്ടിടയാണ്. ചോദിക്കും ഒരു ഇതെന്താണ് പുതിയ ജീവിത രീതി? ഒരമ്മയുടെ വയറ്റിൽ നിന്ന് ഭൂമിയിലേക്ക് ജനിച്ച ഒരു വ്യക്തി, ആ വ്യക്തിയെ സംബന്ധിച്ച് ഇതാ അമ്മയുടെ വയറ്റിലെ ജീവിത രീതിയല്ല പുറത്തേക്ക് ഇറങ്ങിയാലുള്ള ജീവിത രീതി, അവനത് പുതിയ ജീവിത രീതിയാ. അമ്മയുടെ വയറ്റിൽ വെച്ച് കുഞ്ഞ് വായിലൂടെ കഴിച്ചല്ല ആരോഗ്യം പ്രാപിക്കുന്നത്, കൊക്കിൾ കൊടിയിലൂടെ തനിക്ക് വേണ്ട ആഹാരം അകത്തെത്തുകയാണ്, എനർജി അകത്തെത്തുകയാണ്. അങ്ങനെ സ്വർഗത്തിലെ ദൈവം ഭൂമി കാണാതെ ആ കുഞ്ഞിനെ, ഭൂമിയെ കാണാതെ അമ്മയുടെ വയറ്റിൽ ഗർഭപാത്രത്തിൽ ആ കുഞ്ഞിനെ വളർത്തിയെടുക്കുകയാണ്. പക്ഷേ ഭൂമിയിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ, താൻ ഇതുവരെ കാണാത്ത കണ്ടിട്ടില്ലാത്ത ഭൂമിയിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ ഇനി തന്റെ ജീവിത രീതി പുതിയതാണ്. ആ ജീവിത രീതി അമ്മയിൽ നിന്നും അപ്പനിൽ നിന്നും ചുറ്റുപാടുമുള്ള വ്യക്തികളിൽ നിന്നും ആ കുഞ്ഞു വളരുന്തോറും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ കുഞ്ഞു വളരുന്നത് മരിക്കാൻ വേണ്ടിയാ വളരുന്നത്. കാരണം ആദത്തിൽ മരണമെന്ന ശിക്ഷ സകല മാനവരാശിക്കും വന്നു കഴിഞ്ഞു. എന്നാൽ ഇങ്ങനെയുള്ള വ്യക്തികളെ പിതാവ് ആകർഷിച്ചത് മൂലം അവർ യേശുവിന്റെ അടുക്കൽ എത്തുകയും യേശു ക്രിസ്തുവിനെ അവർ രക്ഷിതാവായി സ്വീകരിക്കുകയും അങ്ങനെ യേശു ക്രിസ്തുവിനാൽ അവർ വീണ്ടും ജനിക്കപ്പെടുവാനായിട്ട് ഇടയാകുകയും ചെയ്യുമ്പോൾ അവരുടെ ഉള്ളിൽ ഒരു പുതിയ സൃഷ്ടികർമ്മം നടക്കുകയാണ്. ഈ കാണുന്ന ആദത്തിൽ നിന്ന് തോക്കാനായി ജനിച്ചവനല്ല, മരിക്കാനായി ജനിച്ചവനല്ല, പകരം ദൈവം ക്രിസ്തുവിൽ ജയിക്കാനായി ഇവരെ വീണ്ടും ജനിപ്പിച്ചു. നമ്മുടെ ഒരു പുസ്തകത്തിന്റെ പേരും അങ്ങനെ തന്നെയാണ്, ജയിക്കാനായി വീണ്ടും ജനിച്ചവൻ. അവൻ ദൈവത്തിന് ജനിച്ചതാകിയാൽ അവന് പരാജയമില്ല. ദൈവവചനം അതിനെ സപ്പോർട്ട് ചെയ്യുന്നു, അവനെ സപ്പോർട്ട് ചെയ്യുന്നു. ഒന്ന് യോഹന്നാൻ 5:4 പറയുന്നു, ദൈവത്തിൽ ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കും. അപ്പോ അവൻ ജനിച്ചത് ജയിക്കാനാ. അമ്മയുടെ വയറ്റിൽ നിന്ന് ജനിച്ചപ്പോൾ തന്നെ തോക്കാനാണ്, മരണത്താൽ തോറ്റുപോകുന്നവനായിട്ടാണ് അവൻ ജനിച്ചത്. എന്നാൽ ആ വ്യക്തി യേശു കർത്താവ് രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ വീണ്ടും ജനിച്ചു ജയിക്കാനായി. അവൻ മരണത്തെ ജയിച്ചാണ് അവന്റെ ജീവിതത്തിന്റെ തുടക്കം തന്നെ. ആ വ്യക്തിയുടെ ജീവിത ശൈലി അമ്മയോട് ചോദിച്ചാൽ അമ്മയ്ക്ക് അറിയത്തില്ല, അപ്പനോട് ചോദിച്ചാൽ അപ്പനറിയത്തില്ല, ടീച്ചറോട് ചോദിച്ചാൽ ടീച്ചറിന് അറിയത്തില്ല, ചുറ്റുപാടുള്ളവരോട് ചോദിച്ചാൽ അവർക്ക് ആർക്കും അറിയത്തില്ല. അത് പുതിയ ജീവിത ശൈലിയാണ്, ദ ന്യൂനെസ് ഓഫ് ലൈഫ്, പുതിയ ജീവിത ശൈലി. അപ്പോൾ നമ്മുടെ അകത്ത് നമ്മൾ യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് യേശുവിന്റെ മരണത്തിൽ പങ്കാളിയായി യേശുവിനോടുകൂടെ നമ്മളുടെ പഴയ മനുഷ്യനിൽ മരിച്ച് യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾ മുഴുവനും ഏറ്റെടുത്ത് നമ്മൾ മരിക്കേണ്ട സ്ഥാനത്ത് യേശു മരിച്ച് ആ മരണത്തിൽ നമ്മളെ പങ്കാളിയാക്കി. എപ്പോൾ? നമ്മൾ യേശുവിനെ നമ്മുടെ രക്ഷിതാവായി അംഗീകരിച്ചപ്പോൾ, എന്റെ പാപത്തിന് വേണ്ടി യേശു മരിച്ചു എന്ന് അംഗീകരിച്ചപ്പോ, യേശുവിന്റെ മരണത്തിൽ നമ്മൾ പങ്കാളിയായി. മരണത്തിൽ പങ്കാളിയായാൽ യേശു മരിച്ചു കിടന്നില്ലല്ലോ. മൂന്നാം ദിവസം ദൈവം യേശുവിനെ ഉയർപ്പിച്ചു എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. മരണപാശങ്ങളെ അഴിച്ച് ദൈവം അവനെ ഉയർപ്പിച്ചു. പാതാളപാശങ്ങൾ യേശുവിനെ പിടിച്ചു, മരണപാശങ്ങൾ യേശുവിനെ പിടിച്ചു. പക്ഷെ മരണത്തിന് അവനെ പിടിച്ചു നിർത്തുക അസാധ്യമായിരുന്നു. ദൈവമോ മരണപാശങ്ങളെ അഴിച്ച് അവനെ എഴുന്നേൽപ്പിച്ചു. അവൻ ഉയർത്തിയപ്പോ യേശുവിനോടുകൂടെ ആരെല്ലാം മരണമടഞ്ഞു, ആരെല്ലാം പിതാവ് യേശുവിൻ പങ്കാളിയാക്കിയോ, അവരെല്ലാം യേശുവിനോടുകൂടെ പുതിയ സൃഷ്ടികളായി ഉയർത്തെഴുന്നേറ്റു. ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞു, പിശാചിനോടൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഈ മർമ്മം അവൻ അറിഞ്ഞിരുന്നില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ അവൻ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കത്തില്ലായിരുന്നു. അറിഞ്ഞില്ല. ഇവനാണ് അവകാശി, ഇവനെ കൊന്നാൽ അവകാശം നമ്മുടേതാകുമെന്ന് പറഞ്ഞ് ചെയ്തതാണ്. ഇതൊക്കെ മർമ്മങ്ങളാണ്, പെട്ടെന്നൊന്നും മനസ്സിലാകത്തില്ല. ഇതിനു മുമ്പുള്ള വചനങ്ങൾ കേട്ടവർക്കെ മനസ്സിലാവും. ഇവനാണ് അവകാശി, ഇവനെ കൊന്നാൽ അവകാശം നമ്മുടേതാകുമെന്ന് പറഞ്ഞ് മത്തായി 21:33 വാക്യങ്ങളിൽ പറയുന്നൊരു ഉപമയുടെ, അതിലൂടെ നമുക്ക് ഈ കാര്യം തിരിച്ചറിയാം. പക്ഷേ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, ഇത് നമ്മുടെ തേജസ്സിനായി ദൈവം മുൻനിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ജ്ഞാനം അത്രേ. ഇത് ലോകത്തിന്റെ പ്രമുഖന്മാർ പിശാചികൾ അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ ക്രിസ്തുവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. നമ്മളെ പുതിയ സൃഷ്ടികളാക്കി എന്തിനു വേണ്ടി? ഇനി ഇതാ മരണത്തെ ജയിച്ച് നീ ഇതാ ജീവനെ കടന്നിരിക്കുന്നു. ഇനി നീ എന്തെയ്താ മതി? ആ ജീവന്റെ പുതുക്കത്തിൽ അങ്ങ് നടന്നാ മതി. ഇനി പഴയ ജീവിതശൈലി അല്ല നിന്റേത്. ഇനി താഴേക്കുള്ളതല്ല, ഇനി താഴേക്കുള്ളതല്ല, ഇനി മുകളിലേക്കുള്ളതാ. ഇനി മരണത്തിലേക്കുള്ളതല്ല, ഇനി സ്റ്റെപ്പ് ഇറങ്ങുകയല്ല, ഇനി സ്റ്റെപ്പ് കയറുകയാണ്. ഹല്ലേലൂയ. ഈ ഒരു മർമ്മം മനസ്സിലാക്കുക നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച്. നമ്മുടെ ജീവിതത്തിൽ സ്റ്റെപ്പ് ഇറങ്ങുന്ന ഒരു ജീവിതം ഉണ്ടല്ലോ. പല പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞു തന്നാ സ്റ്റെപ്പ് ഇറങ്ങുന്ന ജീവിതം. മരണം നമ്മളെ സ്റ്റെപ്പ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ആരോഗ്യമുണ്ടായ ശരീരമായിരുന്നു നേരത്തേത്. ഇപ്പോ സ്റ്റെപ്പ് ഇറക്കി, കണ്ണ് പ്രോപ്പറായിട്ട് കാണുന്നില്ല, സ്റ്റെപ്പ് ഇറങ്ങുകയാണ്. പഴയതുപോലെ നടുവ് കുനിക്കാൻ പറ്റുന്നില്ല, സ്റ്റെപ്പ് ഇറങ്ങുകയാണ്. മരണം പിടിക്കുകയാണ്, സ്റ്റെപ്പ് താഴേക്ക് ഇറങ്ങി ഇറങ്ങി വരികയാണ്. ശരീരത്തിന്റെ തൊക്ക് ചുളിഞ്ഞുളിഞ്ഞു വരികയാണ്, തൊക്ക് മരണം പിടിക്കുകയാണ്. വെളുത്ത മുടികൾ, കറുത്ത മുടികൾ വെളുത്തു വരികയാണ്, മരണം പിടിക്കുകയാണ്. സ്റ്റെപ്പ് ഇറങ്ങുകയാണ്. ഒരു ഭാഗത്ത് സ്റ്റെപ്പ് ഇറങ്ങുന്നു, ആദത്തിന്റെ ജീവിതം സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ടേ ഇറങ്ങുന്നു. ഇത് വ്യക്തതയോടെ നമ്മൾ കാണണം. മറുഭാഗത്ത് ജീവന്റെ പുതുക്കത്തിലേക്ക് ഒരുവൻ പ്രവേശിച്ചാൽ അവൻ എന്ത് ചെയ്യണം? അവൻ സ്റ്റെപ്പ് ഇറങ്ങുകയല്ല, അവൻ സ്റ്റെപ്പ് കയറണം, മുകളിലേക്ക് കയറണം. സ്റ്റെപ്പ് ഇറങ്ങുന്ന ഒരു ജീവിതം നമുക്കുണ്ട്. മരണത്തിൽ സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. അത് മരണത്തിന്റെ പുതുക്കത്തിലാണ് ജീവിക്കുന്നത്. മരണം ഓരോ ദിവസവും അവനെ പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ട്? മരണത്തിലേക്ക് പുതുക്കുകയാണ്. എന്നാൽ മറു സൈഡിൽ പുതിയ സൃഷ്ടിയിൽ നമ്മൾ ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടവരാണ്. വചനത്തിലൂടെ ഈ ഒരു കാഴ്ച നമ്മൾ കാണണം. നമ്മളുടെ ജീവിതം ഇന്ന് പഴയ സൃഷ്ടിയുടെയും പുതിയ സൃഷ്ടിയുടെയും കോമ്പിനേഷനാണ്. പഴയ സൃഷ്ടിയിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, മരണത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പുതിയ സൃഷ്ടിയിൽ ജീവന്റെ പുതുക്കത്തിലേക്ക് കയറേണ്ടതായിട്ടുണ്ട്, കയറേണ്ടതായിട്ടുണ്ട്. പക്ഷെ ഈ ഒരു മർമ്മം മനുഷ്യൻ മനസ്സിലാക്കാതെ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് സ്നാനപ്പെട്ട് വീണ്ടും പടി ഇറങ്ങിക്കൊണ്ടേയിരിക്കുക, വീണ്ടും പടി ഇറങ്ങിക്കൊണ്ടേയിരിക്കുക. വീണ്ടും പഴയ ജീവിതത്തിൽ തന്നെയാണ്, ജീവന്റെ പുതുക്കത്തിലല്ല, പഴയ ജീവിതത്തിൽ തന്നെയാണ് മനുഷ്യൻ ഇന്ന് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന എന്റെ സഹോദരങ്ങളിൽ നല്ലൊരു പങ്കുമായിരിക്കുന്നത്. ഇന്നും പഴയ ജീവിതത്തിൽ തന്നെ ജീവന്റെ പുതുക്കത്തിലേക്ക് അവർ വന്നിട്ടില്ല, ഇറങ്ങുന്ന ജീവിതത്തിൽ തന്നെയാണ്. പുതുക്കുന്ന അല്ലെങ്കിൽ പുതിയ ജീവനിൽ വർദ്ധിക്കുന്ന ജീവിതത്തിലല്ല, ഇറങ്ങുന്ന ജീവിതത്തിലാണ്. ഇവരുടെ പ്രാർത്ഥനകൾ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം, ഈ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ ഉള്ള വിഷയങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്. ഇത് മാത്രം പ്രാർത്ഥിക്കുന്നു. എത്ര പ്രാർത്ഥിച്ചാലും എത്ര പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയാലും ഇതെല്ലാം സീറോ. എന്നാൽ ജീവന്റെ പുതുക്കത്തിലേക്ക് വരുവാൻ തക്കവണ്ണമുള്ള മന്നയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ജീവന്റെ പുതുക്കത്തിലേക്ക് നമ്മൾ കയറി വരുമ്പോ സംഭവിക്കുന്നത് മർത്യമായത് മരണമുള്ളത് ജീവനാൽ മാറിപ്പോകുന്ന ഒരു കാഴ്ച കാണുവാൻ കഴിയും. മരണമുള്ളത് ജീവനാൽ മാറിപ്പോകും. ഹല്ലേലൂയ. നമ്മള് വളരെ ശ്രേഷ്ഠമേറി വളരെ പ്രോട്ടീൻ ഉള്ള ഫുഡ് വാങ്ങിച്ചു സൂപ്പർ മാർക്കറ്റിൽ നിന്ന്, അത് കഴിച്ചു, നല്ല കാര്യം. പക്ഷേ നമ്മുടെ മരണം മാറിപ്പോവില്ല. മർത്യമായത് മാറിപ്പോകത്തില്ല. ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാൻ പഠിച്ച അത് നമ്മുടെ ജീവിതത്തിലെ മർത്യമായതിനെ മാറ്റുവാൻ തുടങ്ങും. മർത്യമായതിനെ മാറ്റുവാൻ തുടങ്ങും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, നമ്മളുടെ എല്ലാം ജീവിതം സത്യം അറിയാത്തത് കൊണ്ട് നമ്മൾ യേശു കർത്താവ് രക്ഷകനായി സ്വീകരിച്ചു, നല്ലത്, സ്നാനപ്പെട്ടു, നല്ലത്. പക്ഷെ ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്നതിനെ കുറിച്ച് അറിവില്ലാത്തത് കൊണ്ട് പഴയ ആ ജീവിതത്തിൽ തന്നെ മരണത്തിന്റെ പുതുക്കത്തിൽ മരണം ജയിച്ചുകൊണ്ടിരിക്കുന്ന അടുത്ത് തന്നെ നടന്നുകൊണ്ടിരുന്നു. എന്നിട്ട് ചിന്തിച്ചു, ആ ഒരു ജീവിതത്തിലെ കാര്യങ്ങൾ നടത്തിയെടുക്കുവാൻ തക്കവണ്ണം പ്രാർത്ഥിച്ചും ഉപോസിച്ചും ആ ഒരു ജീവിതത്തിൽ മരിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ വലിയതാകുവാൻ തക്കവണ്ണം പ്രയത്നിച്ചും പ്രവർത്തിച്ചും അവസാനം മരണം നമ്മളെ സീറോ ആക്കുന്നത് വരെ അതിലോടിക്കൊണ്ടിരിക്കും. എന്നാൽ മനസ്സിലാക്കുക, നമ്മൾ ഇന്ന് കോമ്പിനേഷൻ ആണ് പഴയ സൃഷ്ടിയുടെയും പുതിയ സൃഷ്ടിയുടെയും. പഴയ സൃഷ്ടിയിൽ മരണം വ്യാപരിക്കും, പുതിയ സൃഷ്ടിയിൽ ജീവൻ വ്യാപരിക്കണം. അതിനുവേണ്ടി എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ കർത്താവ് അകത്ത് ഒരുക്കി കഴിഞ്ഞു. ഇന്നലെ നമ്മൾ കേട്ടു, ആ കേട്ട ചിന്ത ഇങ്ങനെയാണ്, രണ്ട് ജോലി. നിങ്ങൾക്ക് രണ്ട് ജോലിയുണ്ട്. ഒരു ജോലിയുടെ ശമ്പളം ഓരോ ദിവസവും 100 രൂപ വെച്ച് കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഇന്നലെ നിങ്ങൾ കേട്ടു, 40,000 രൂപ മാസം ശമ്പളം കിട്ടുന്ന ജോലി, പക്ഷേ എല്ലാ ദിവസവും 100 രൂപ വെച്ച് ഇൻക്രിമെന്റിന്റെ ഓപ്പോസിറ്റ് നടക്കും, 100 രൂപ വെച്ച് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് ഒരു മാസം 3,000 രൂപ കുറഞ്ഞു. അടുത്ത മാസമായപ്പോ 37,000 ആയി മാറി. ആ മാസം കഴിഞ്ഞ് അടുത്ത മാസത്തിലേക്ക് വന്നപ്പോ വീണ്ടും 3,000 കുറഞ്ഞു. ഇതാ 34,000 ആയി മാറി. വീണ്ടും അടുത്ത മാസത്തിലേക്ക് വന്ന വീണ്ടും 3,000 കുറഞ്ഞു, 31,000 ആയി മാറി. അത് താഴേക്ക് താഴേക്ക് പോയി സീറോ ആയി. ഇതേപോലെയാണ് നമ്മളുടെ ഭൂമിയിലെ ജീവിതം. ഓരോ ദിവസവും മരണം നമ്മളെ തുരുക്കിക്കൊണ്ടിരിക്കുകയാണ് മരണത്തിലേക്ക്. നമ്മുടെ ദിവസങ്ങൾ കുറഞ്ഞു 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 വരികയാണ്. ജീവൻ കുറഞ്ഞു 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 വരികയാണ്. ഈ സമയത്താണ് സ്വർഗത്തിലെ ദൈവത്തിന്റെ സ്ട്രാറ്റജി. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി. പഴയത് മരണമുള്ളത് കഴിഞ്ഞുപോയി. ഇതാ പുതിയത് വന്നിരിക്കുന്നു. ദൈവം സകലത്തെയും പുതിയതാക്കിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ദൈവം പുതിയതാക്കിയതിൽ മക്കളെ നമുക്ക് ജീവിച്ചുകൂടെ? അത് ജീവന്റെ പുതുക്കമാണ്, അത് വേറൊരു ജീവിത ശൈലിയാണ്, അത് വേറൊരു ജോലിക്ക് തുല്യമാണ്. നിങ്ങൾ കേട്ടു, ഇതാ അത് വന്നപ്പോ ആദ്യത്തെ ദിവസം ജീവൻ തന്നു, പിന്നെ സമൃദ്ധിയായി വന്നു നടന്നുകൊണ്ടിരിക്കുക. അത് ആ ജീവനിൽ വർദ്ധിക്കുകയാണ്, വളരുകയാണ്, ജീവന്റെ പുതുക്കത്തിൽ വളരുകയാണ്. നിങ്ങൾക്ക് അപ്പോൾ തന്നെ മറ്റൊരു ജോലി, ഇതാ ആദ്യത്തെ ദിവസം 1000 രൂപ, ഇതാ രണ്ടാമത്തെ ദിവസം, ഇതാ നിങ്ങൾക്കത് 1000-ൽ തന്നെ നിർത്തണമെങ്കിൽ 1000 തന്നെ നിർത്താം, അവനവന്റെ ചോയ്സാ. രണ്ടാമത്തെ ദിവസം ഇതാ ജീവൻ തരുന്ന പാക്കേജ് സ്വർഗം നമുക്ക് തരുന്നു. ഇതിനാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കണം, അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ, ആഹാരം ഞങ്ങൾക്ക് തരണമേ, ആഹാരം നമുക്ക് തരുമ്പോൾ അതില് ദൈവത്തിന്റെ ചിന്തയുണ്ട്, പാക്കേജ് ഉണ്ട്, ജീവന്റെ പാക്കറ്റ് ഉണ്ട്. പാക്കറ്റ് രാവിലെ വീടിന് മുമ്പില് വീട്ടിലെ പാല് വരത്തില്ല, അല്ലെങ്കിൽ കടയിൽ പോയി മിൽമയുടെ പാല് വാങ്ങി പാക്കറ്റ്. ഇതേപോലെ ജീവന്റെ പാക്കറ്റ്, ജീവന്റെ പാക്കറ്റ് ദൈവ തന്നുകൊണ്ടേയിരിക്കും, അന്നന്ന് തന്നുകൊണ്ടേയിരിക്കും. ഇസ്രായേൽ മക്കൾക്ക് മരുഭൂമിയിലൂടെ നടക്കാൻ അന്നന്ന് മഞ്ഞ ഒഴിച്ചു കൊടുത്തതുപോലെ ജീവന്റെ പാക്കറ്റ് ദൈവം നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. ആ പാക്കറ്റ് നമ്മൾ വാങ്ങിച്ച് ഉപയോഗിച്ചാൽ ഇതാ 1000 ശമ്പളം കിട്ടിയ വ്യക്തി ഇതാ ഉടനെ അത് 1500 ആയി, 2000 ആയി. വീണ്ടും ഇതാ ചോദിച്ചാൽ ആ പാക്കറ്റ് കിട്ടും, ജീവന്റെ പാക്കറ്റ്. ആ ജീവന്റെ പാക്കറ്റ് കിട്ടിയാൽ ഇതാ 2000 ആയത് 3000 ആകും, 3500. ഇതിനൊരു ഗുണമുണ്ട്, ഇത് മറ്റേ മരണത്തിൽ വളർന്നിരിക്കുന്നത് പോലെ കുറയുന്നതല്ല, ഇത് കൂടുന്നതാ മുകളിലേക്ക്. ജീവന്റെ പുതുക്കത്തിൽ നടക്കാം. മറ്റത് മരണം അഡ്വാൻസ് ചെയ്തുകൊണ്ടേയിരുന്നു, എന്നാൽ ഈ ജീവിതം മരണം അഡ്വാൻസ് ചെയ്യുകയല്ല, ജീവൻ അഡ്വാൻസ് ചെയ്യുകയാണ്, ജീവൻ അഡ്വാൻസ് ചെയ്യുകയാണ്. അപ്പൊ നമുക്കെന്ത് വേണം? നമുക്കൊരു ആഗ്രഹം വേണം, ഇത് വേണമെന്ന്. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് ജീവനെ ആഗ്രഹിക്കുകയും. അപ്പോ ജീവനെ ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹം വേണം, അല്ലെങ്കിൽ ഈ പരിപാടി ഒന്നും നടക്കില്ല. ഒന്ന്, സത്യം തിരിച്ചറിയണം. രണ്ടാമത്, ജീവനെ ആഗ്രഹിക്കണം. അങ്ങനെ ഈ ജീവനെ ആഗ്രഹിക്കുന്നെങ്കിൽ മാത്രമേ ഈ ഒരു തലത്തിലേക്ക് പോകാൻ പറ്റൂ. 1 പത്രോസ് 3:10 ആ ഭാഗം ഒന്ന് വായിച്ചാട്ടെ.
ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ.
സത്യജേ, ജീവനെ ആഗ്രഹിക്കുകയും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഇവിടെ ഇരിക്കുമ്പോ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് പരിശോധിച്ചേ, നമ്മളുടെ ആഗ്രഹം എന്താ യഥാർത്ഥത്തിൽ? മരണത്തിൽ വളരുന്നവന്റെ ആഗ്രഹം അവന് പോലും അറിയത്തില്ല, അവൻ മരണത്തിൽ വളർന്നുകൊണ്ടിരിക്കുക. അവന്റെ ആഗ്രഹം ജീവനല്ല, അവന്റെ ആഗ്രഹം സ്വന്തം മഹത്വവും പണവുമാണ്. എന്നെ 10 പേര് പുകഴ്ത്തി പറഞ്ഞ ഞാനൊന്ന് വലുതാകണം, അവന് പണം വേണം. എന്നാൽ ജീവനിൽ എന്നിട്ട് ആ പണം കിട്ടിയാലോ ഒരു കാര്യമില്ല, സ്വന്തം കുറെ മഹത്വം കിട്ടിയിട്ടോ ഒരു കാര്യമില്ല, അവൻ മരണത്തിൽ വളരുകയാണ്, അവന് മരണം കൊടുക്കും. എന്നാൽ പുതിയ സൃഷ്ടികളായി ദൈവം നമ്മളെ വെച്ചിരിക്കുമ്പോ ആ പുതിയ സൃഷ്ടികൾ വളരുന്ന വളരുവാൻ നമുക്ക് എന്നാ വേണം? ജീവൻ വേണം. അപ്പൊ ജീവനെ ആഗ്രഹിക്കുകയും എന്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഓരോരുത്തരും അതിന്റെ ഒന്ന് അവനവനിലേക്ക് നോക്കിയേ, ജീവനെ ആഗ്രഹിക്കുന്നു അതോ പണമാണ് ആഗ്രഹിക്കുന്നത്? ഏതാണ് മുൻപിൽ നിൽക്കുന്നത്? ജീവനാണോ പണമാണോ? അവനവൻ, വേറെ ആരെയും വിധിക്കരുത്, നാം നമ്മെ തന്നെ വിധിക്കരുത്. എന്താണ് വേറെ ജീവനൊക്കെ കിട്ടിയാൽ കൊള്ളാവുന്ന കാര്യം, നല്ല കാര്യം, ഇതല്ല ചോദിച്ചത്. അത് പിന്നെ എല്ലാവർക്കും മെഴ്സിഡസ് ഒരു മെഴ്സിഡസ് തരുന്നതിന് എന്നാ കുഴപ്പം, അതൊക്കെ നല്ല കാര്യമല്ലേ. പക്ഷെ ചുമ്മാ കിട്ടില്ല, അതിന് വില മുടക്കും അല്ലേ. അപ്പൊ ജീവൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമെങ്കിൽ അതിന് വില മുടക്കണം, വില മുടക്കണം. ജീവനെ ആഗ്രഹിക്കുകയും ആദ്യം തന്നെ ഈ ആഗ്രഹം എന്റെ ജീവിതത്തിൽ ഉണ്ടോ നോക്കുക. അപ്പൊ എന്തിനാ വേറെ ഞാൻ ജീവൻ ആഗ്രഹിക്കണേ? കുഞ്ഞൻ, നിന്റെ അകത്ത് പുതിയ സൃഷ്ടിയിൽ ദൈവം നിന്നെ വാർത്തെടുത്തവരുണ്ട്. അതിൽ വളരണമെങ്കിൽ ജീവൻ വേണം, ജീവൻ വേണം. എങ്കിൽ മാത്രമേ ജീവന്റെ പുതുക്കത്തിൽ നടക്കാൻ പറ്റൂ. ഇനി ജീവന്റെ പുതുക്കത്തിൽ നടക്കണേ, ഇനി പഴയ സൃഷ്ടി നടക്കുകയല്ല, പുതിയ സൃഷ്ടി പഴയ സൃഷ്ടിയെ നടക്കാനായിട്ട് ഉപയോഗിക്കുകയാണ്. ഇനി പഴയ സൃഷ്ടി നടക്കുകയല്ല, പുതിയ സൃഷ്ടി പഴയ സൃഷ്ടിയെ നടക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. ഇനി മനുഷ്യൻ നടക്കുകയല്ല, പകരം യേശുവിൻ രക്ഷകനായി സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഏതൊരു മനുഷ്യനും ദൈവപുത്രനാകാനുള്ള അധികാരം കിട്ടി. ആ ദൈവപുത്രൻ ഈ മനുഷ്യനെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്, പഴയ മനുഷ്യനെ. അപ്പോൾ ഈ ഒരു തലം മനസ്സിലാക്കി, ഇന്ന് എന്റെ മുമ്പിൽ രണ്ട് സൃഷ്ടിയും എന്റെ കൂടെ ഉണ്ട്, പഴയ സൃഷ്ടിയുണ്ട്, പുതിയ സൃഷ്ടിയുണ്ട്. പഴയ സൃഷ്ടി മരണത്തിൽ അഡ്വാൻസ് ചെയ്യും, എന്നാൽ പുതിയ സൃഷ്ടി ജീവനിൽ അഡ്വാൻസ് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ തീരുമാനമാ വേണോ വേണ്ട. ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാൻ ഒരു തീരുമാനമെടുക്കുക, ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാൻ ഒരു തീരുമാനമെടുക്കുക. ആ ജീവന്റെ പുതുക്കത്തിൽ നടക്കുക. ഇനിയും പഴയ രീതിയിലല്ല, കൊളോസ്യ ലേഖനം 3:1 നാം വായിച്ചത് അല്ലെ. അവിടെ എഴുതിയിരിക്കുന്നു, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ, ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന ഇടമായി ഉയരത്തിലുള്ളത് അന്വേഷിപ്പേ. അപ്പൊ ശ്രദ്ധിച്ചേ, ഈ രണ്ട് മനുഷ്യർ, പഴയ സൃഷ്ടി മരണത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന പഴയ സൃഷ്ടി, ജീവനിൽ വളരേണ്ട പുതിയ സൃഷ്ടി. ഈ പഴയ സൃഷ്ടി നേരത്തെ എന്താ അന്വേഷിച്ചോണ്ടിരുന്നത്? എന്തൊക്കെയാ അറിയ, എവിടത്തെ കാര്യമൊക്കെ അന്വേഷിച്ച പഴയ സൃഷ്ടി? ഭൂമിയിലുള്ളത് തന്റെ പ്രമോഷൻ അല്ലേ, തന്റെ പണം, ഭൂമിയിലുള്ളത് അന്വേഷിച്ചുകൊണ്ടിരുന്നോളൂ. എന്നിട്ട് ഇതത്ര അന്വേഷിച്ച് വളരെ എഫക്റ്റീവായിട്ട് അദ്ദേഹം അന്വേഷിച്ചു. എന്നിട്ട് അവസാനം എല്ലാം കൂടി വട്ടം പൂജ്യമായി, മരണം അദ്ദേഹത്തെ വട്ടം പൂജ്യമാക്കിക്കണം. പുതിയ സൃഷ്ടിയോട് പറയുകയാണ്, നിങ്ങൾ ക്രിസ്തുവിനോട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ഇനി ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് അന്വേഷിപ്പേൻ, ഉയരത്തിലുള്ളത് അന്വേഷിപ്പേൻ. ഭൂമിയിലുള്ള അന്വേഷിക്കുന്ന നീ ലോകം അതിന് മോഹം ഒഴിഞ്ഞു പോകത്തേ ഉള്ളൂ. പക്ഷെ നീ ഇനിയും ജീവിക്കാനുള്ളതാ അല്ലേ, നീ ഇനിയും ജീവിക്കാനുള്ളതാ. അതുകൊണ്ട് ഉയരത്തിലുള്ളത് അന്വേഷിക്കുക. ഉയരത്തിൽ നിക്ഷേപം ശേഖരിക്കുക, തേജസ്സിലേക്ക് നീ വളരുക. ഇനിയും ഭൂമിയിലുള്ളതല്ല, ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്ന അവർ ഇനിയും ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചെയ്യുക. നമ്മളുടെ അഫക്ഷൻ, നമ്മളുടെ സ്നേഹം ഇനി ഉയരത്തിലുള്ളതിനോടായിരിക്കണം, ഉയരത്തിലുള്ളതിനോടായിരിക്കണം. നമ്മുടെ താല്പര്യം നേരെ ഓപ്പോസിറ്റ് തലത്തിലേക്ക് വരണം. നേരത്തെ എന്നെ സംബന്ധിച്ച് താല്പര്യം എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ മോഡേൺ അവസ്ഥകളിൽ ഒപ്പത്തിനൊപ്പം ഓടണം, ഒപ്പത്തിനൊപ്പം ഓടി ഓടി കയറണം. പിന്നെ കേറാഞ്ഞത് കയ്യിലെ പൈസ ഇല്ലാഞ്ഞതാണ്, പക്ഷെ കയ്യിലേക്ക് പൈസ വന്നപ്പോ അതിനൊപ്പം കയറാൻ തുടങ്ങി, അതിനൊപ്പം കയറാൻ തുടങ്ങി. അപ്പൊ എന്റെ അഫക്ഷൻ, എന്റെ ആഗ്രഹം ഭൂമിയിലുള്ളതിനോടായിരുന്നു. ആരുടെ? പഴയ സൃഷ്ടിയുടെ. പക്ഷെ പുതിയ സൃഷ്ടിയിലേക്ക് വന്നപ്പോ ഇനി ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് അന്വേഷിക്കേണ്ട. കാരണം നീ മരിച്ച് അവസാനിക്കാനുള്ളവനല്ല, നീ തുടർന്ന് ജീവിക്കാനുള്ളവനാണ്. നീ തുടർന്ന് ജീവിക്കാനുള്ളവനാണ്. ഉൽപ്പത്തി 1:26 ചെയ്തെടുക്കാനുള്ളവനാണ് നീ. നിത്യം ദൈവത്തിന്റെ മകനായി ദൈവത്തോടു കൂടെ ജീവിച്ച ദൈവത്തിന്റെ പ്രോപ്പർട്ടിയായ ഭൂമിയുടെ കിങ്ഡം അലങ്കരിക്കുവാനുള്ളവനാണ് നീ. മരണം നിന്റെ ഒടുക്കാനുള്ളവനല്ല, പകരം നീ മരണത്തെ ഒടുക്കിയ യേശു ക്രിസ്തുവിന്റെ ജീവനിൽ നിന്ന് ആരംഭിച്ചവനാണ് നീ. ഹല്ലേലൂയ. അപ്പൊ ഇനി എന്ത് ചെയ്യണം? നീ ജീവന്റെ പുതുക്കത്തിൽ നടന്നു കയറണം. ഹല്ലേലൂയ. അപ്പൊ ഈ ഒരു ആഗ്രഹം കൊണ്ടാണ് ലോകത്തുള്ള ഒരു മനുഷ്യന് ഇതാ എനിക്ക് ഇനിയും പണം വേണം, എനിക്ക് ഇനിയും പണം വേണം, എനിക്ക് ഇനിയും വേണം വേണം, എനിക്ക് ഇനിയും പണം 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 വേണം. ദ്രവ്യ ആഗ്രഹമാണ് ഇങ്ങനെ ഉണ്ടായിരിക്കുന്നത്. അപ്പോ ഈ അത് ഈ ഈ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന്. എന്നാൽ ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ട മനുഷ്യന് ആഗ്രഹം എന്ന് പറയുന്നത് ദ്രവ്യാഗ്രഹമല്ല, ദൈവാഗ്രഹം. ദൈവാഗ്രഹമാണ്. ഇതാണ് കഴിഞ്ഞ സന്ദേശം നമ്മൾ കേട്ടു, ധനവാനോട്, ധനവാന്റെ ഉപമ പറയുന്നതിന് മുമ്പ് എന്റെ സഹോദരനുമായി സ്വത്ത് തർക്കം തീർക്കാൻ യേശുവേ നീ വന്നാട്ടെ എന്ന് പറഞ്ഞപ്പോ യേശു പറഞ്ഞത് എന്നെ ആരാ നിന്റെ അപ്പന്റെ സ്വത്ത് ഉപായിക്കുന്നവനാക്കിയത്? സകല ദ്രവ്യാഗ്രഹവും ഒഴിഞ്ഞു സൂക്ഷിച്ചു കൊള്ളുക. ഒരു മനുഷ്യന് സമ്പത്തുണ്ടായാലും, അതായത് അവന്റെ ഈ ജീവിതം, താഴേക്കുള്ള ജീവിതം, ആ താഴേക്കുള്ള ജീവിതത്തിൽ, മരണത്തിൽ താഴേക്ക് പോകുന്ന ജീവിതത്തിൽ സമ്പത്തുണ്ടായാലും ആ ജീവനല്ല അവന്റെ ജീവന് ആധാരം. ജീവൻ കിട്ടാനായിട്ട് സമ്പത്ത് കൊണ്ട് ജീവനെ നേടാൻ പറ്റില്ല എന്ന്, സമ്പത്ത് കൊണ്ട് ജീവനെ നേടാൻ പറ്റില്ല. ഇതുകൊണ്ട് വിശുദ്ധ പൗലോസ് ഒരിക്കല് കൊരിന്ത്യ സഭ ഏതോ അഹങ്കരിച്ച് വർത്തമാനം പറഞ്ഞപ്പോൾ അവരോട് പറഞ്ഞത്, ഞങ്ങൾ നിങ്ങൾക്ക് ആത്മീയമായത് തന്നിട്ട്, അതായത് ഞങ്ങൾ നിങ്ങൾക്ക് ജീവന്റെ പാക്കറ്റ് തന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഭൗതികമായത് ഞങ്ങൾക്ക് തന്നതാണോ ഇത്ര വലിയ കാര്യം? നിങ്ങൾ തന്നത് സെമത്തേരി കൊണ്ട് തീരും, പക്ഷെ ദൈവം ഞങ്ങളിലൂടെ തന്നത് സെമത്തേരി കൊണ്ട് തീരത്തില്ല. നിങ്ങൾക്ക് നിത്യം ഉപയോഗിക്കാം. അപ്പോ താഴേക്ക് വരുന്ന പഴയ സൃഷ്ടിയിൽ താഴേക്ക് വരുന്നവൻ ആഗ്രഹിക്കുന്ന ദ്രവ്യം, 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 പണം, 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 പണം. ഇതിന്റെ ഓപ്പോസിറ്റ് ഒരാഗ്രഹം, ഒരാർത്തി നമ്മുടെ ഉള്ളിലുണ്ടാണ്. ഇനി ഇതാ പണം, പണം, പണമല്ല, പണത്തിന് വിലയുണ്ട്. ഈ തൽക്കാലം ഭൂമിയിൽ ജീവിക്കുമ്പോ അതിന് അതിൻ്റെതായ ഉപയോഗങ്ങളുണ്ട്, അത് ഉപയോഗത്തിലൂടെ നശിച്ചുപോകും. എന്നാൽ നമ്മളുടെ ആഗ്രഹം ജീവന്റെ പുതുക്കത്തിൽ നടക്കാൻ എനിക്ക് വേണ്ടത് പണം, 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 ജീവൻ, 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 ജീവൻ. ഇനി എന്റെ ആർത്തി ജീവനോടായിരിക്കും. എന്റെ ആർത്തി ജീവനോടായിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? പണം താൽക്കാലിക ഉപയോഗത്തിനെ പറ്റൂ, ജീവൻ നിത്യ ഉപയോഗത്തിനാ, നിത്യ ഉപയോഗത്തിനാ. അപ്പൊ ഇത് ആര് തരും? എവിടുന്ന് കിട്ടും? യേശു പറയാണ്, നശിച്ചു പോകുന്ന ഈ ആഹാരത്തിന് വേണ്ടി, മരണം നിന്നെ കൊണ്ടുപോകുന്ന ഈ ആഹാരത്തിന് വേണ്ടി അധ്വാനിക്കാതെ, നിത്യജീവങ്കലേക്ക് നിലനിൽക്കുന്ന ഈ ആഹാരത്തിന് വേണ്ടി അധ്വാനിക്കുക. അപ്പോ അത് എവിടെ നിന്ന് കിട്ടും? മനുഷ്യപുത്രനായ ഞാൻ, യേശു പറയാ, ഞാൻ നിങ്ങൾക്ക് തരും. പിതാവ് അതിനായി എന്നെ മുദ്രയിട്ടിരിക്കുന്നു. സ്വർഗത്തിന്റെ ഒരു റേഷൻ കട വന്നു. ഭൂമിയിലെ റേഷൻ കടകൾ ഇവിടത്തെ ഗവൺമെന്റ് തരുന്ന അരിയും പഞ്ചസാരയും മുളകൊക്കെ തരും. കർത്താവ് പറയാണ്, എന്നെ പിതാവ് അതിനായി മുദ്രയിട്ടിരിക്കുന്നു. എന്തിന്? നശിച്ചു പോകാത്ത തരാനായി. അതെങ്ങനെ അങ്ങ് വരുന്നേ? റേഷൻ കടയെന്ന് പഞ്ചസാര എങ്ങനെ കിട്ടുന്നേ? പാക്കറ്റിൽ കിട്ടും അല്ലേ? അതെങ്ങനെ അങ്ങ് തരുന്നേ? ഞാനും പാക്കറ്റിലെ തരുന്നേ. ഏതാ പാക്കറ്റ്? വചനമാകുന്ന പാക്കറ്റിന്റെ ഉള്ളിൽ, വചനമാകുന്ന പാക്കറ്റിന്റെ ഉള്ളിലാ ഞാനും തരുന്നത്. ഹല്ലേലൂയ. ആ പാക്കറ്റിന്റെ ഉള്ളില് ആത്മാവുണ്ട്. ആത്മാവ് നിനക്ക് ജീവൻ തരും. ആ പാക്കറ്റിനുള്ളിൽ ആത്മാവുണ്ട്. ആത്മാവ് നിനക്ക് ജീവൻ തരും. ഹല്ലേലൂയ. അതുകൊണ്ടാ ദൈവം ഇങ്ങനെ തന്നത്. പണമൻ ജീവിത നിധിയാണ്, ഇങ്ങനെയല്ല. വചനമൻ ജീവിത നിധിയാണ്, വചനമൻ പാതയിൽ ദീപമാണ്, ബലഹീനതയിലൻ ബലമാണ്, നിത്യമാ ദിവ്യമാമൽ ശതമാണി, നിത്യമാ ദിവ്യമാമൽ ശതമാണി. വചനമൻ ജീവിത നിധി, പണമല്ല, വചനം. ഇത് തരുന്നത് ക്രിസ്തു യേശുവ. ക്രിസ്തു യേശു പറഞ്ഞു, പിതാവ് അതിനായി എന്നെ മുദ്രയിട്ടിരിക്കുന്നു, എന്നെ മുദ്രയിട്ടിരിക്കുന്നു. ഹല്ലേലൂയ. യോഹന്നാന്റെ 27. ജനം യേശുവിന്റെ പിന്നാലെ കൂടിയത് അപ്പം തിന്നാൻ വേണ്ടി, അപ്പം തിന്നാൻ വേണ്ടി. ഭൂമിയിലെ അപ്പം തിന്ന, അപ്പ എത്ര അപ്പം തിന്നണം, നല്ലതാ കേട്ടോ, നല്ലതാ. പക്ഷെ എത്ര അപ്പം തിന്നാലും കുഞ്ഞെ നിന്നെ മരണം കൊണ്ടു. പക്ഷെ ഈ ജീവന്റെ അപ്പം ഒന്ന് തിന്നേ, മരണത്തെ നീ കൊണ്ടുപോകും. ശ്രദ്ധിച്ചേ, 6:26-27 വായിച്ചു.
അതിനെ യേശു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അടയാളം കണ്ടത് കൊണ്ടല്ല, അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ട് അത്രേ എന്നെ അന്വേഷിക്കുന്നത്. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യ ജീവങ്കലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പിൻ. അത്
മനുഷ്യരും
പിതാ അവനെ പിതാവായ ദൈവം മുദ്രയിട്ടിരിക്കുന്നു.
എത്ര ക്ലിയർ ആയിട്ടാ പറയുന്നത്, കർത്താവ് വ്യക്തമായിട്ട് പറയാ, നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടാണോ നിങ്ങൾ എന്റെ പുറകെ വരുന്നത്? നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്? നമ്മളെ തന്നെ ചെക്ക് ചെയ്തേ, നമ്മൾ എന്തിനു വേണ്ടി യേശുവിനെ അന്വേഷിക്കുന്നത്? ഈ ചോദിക്കുക, നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടിയാണോ നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്? അത് യേശു പറഞ്ഞു തരികയാണ്. അതായത് നിങ്ങൾ ഇത്രയും നാള് വിഗ്രഹ ദൈവങ്ങളുടെ പുറകെയൊക്കെ അന്വേഷിച്ചിരുന്നു നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടി. നിങ്ങൾ അതിനു വേണ്ടിയാണ് എന്നെ അന്വേഷിക്കുന്നത്? നശിക്കാത്തതിനു വേണ്ടി എന്നെ അന്വേഷിക്കുക, ജീവന് നിലനിൽക്കുന്നതിന് വേണ്ടി എന്നെ അന്വേഷിക്കുക. ആ ആഹാരം ഞാൻ നിനക്ക് തരാം, പക്ഷെ വെറുതെ കിട്ടുമൊന്നുമില്ല. അധ്വാനിക്കണം, അധ്വാനിക്കണം. നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ അധ്വാനിപ്പേ. ഹല്ലേലൂയ. അതായത് ഭൂമിയിൽ നമ്മൾ ചെയ്യാൻ ദൈവം വെച്ചിരിക്കുന്നത് ദൈവ ഇഷ്ടം. ആ ദൈവ ഇഷ്ടം നമ്മൾ തിരിച്ചറിയണം, അത് ചെയ്യണം. ഹല്ലേലൂയ. അതോടെ ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവമേ അന്നു വേണ്ട ആഹാരം തരണമേ. തീർച്ചയായും ദൈവം കിട്ടിയാൽ എന്ത് ചെയ്യണമെന്ന് അറിയാം, വെച്ചോണ്ടിരിക്കരുത്, ഉടനെ അടുത്ത സഹോദരങ്ങൾ കൊടുത്തേക്കാം. അപ്പൊ അടുത്ത വാഗ്ദത്തം വരും, കൊടുക്കുന്നവന് വീണ്ടും ജീവനിൽ ആർത്തിയായിരിക്കണം. നല്ല ഒരു ഒരു ബിസിനസ്സുകാരനൊക്കെ ആ വ്യക്തിയോട് ടൈമിനെ ഒക്കെ ആ വ്യക്തി പണമാക്കി മാറ്റും. ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ടൈമിനെയൊക്കെ ജീവനാക്കി തേജസ്സാക്കി മാറ്റണം, ജീവനാക്കി മാറ്റണം, തേജസ്സാക്കി മാറ്റണം. ഹല്ലേലൂയ, ദൈവസാന്നിധ്യത്തിന്റെ സമൃദ്ധിയാക്കി മാറ്റണം. കർത്താവ് എന്താ, പിതാവ് നമ്മൾ എന്താ ചെയ്യണേ? ദൈവത്തിന്റെ വചനം പറയുന്നു അനേക പുത്രന്മാരെ ദാരിദ്ര്യത്തിലേക്ക് നടത്തുമ്പോൾ അല്ല, അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ, അതാണ് കർത്താവായ യേശു, കഷ്ടാനുഭവങ്ങളെ തികഞ്ഞവനാക്കുന്ന യുക്തമായിരുന്നു. അനേക പുത്രന്മാരെ ദാരിദ്ര്യത്തിലേക്കല്ല നടത്തുന്നത്, തേജസ്സിലേക്ക്, തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് നടത്തുകയാണ്, തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക്. നിങ്ങളുടെ മക്കള് ഏറ്റവും കുറഞ്ഞിരിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അല്ലല്ലോ, അവർ ഇന്ന് ആയിരിക്കുന്നതിന് അടുത്ത ലെവൽ, അടുത്ത കൂടണം, അടുത്ത ലെവലിലേക്ക് വരണം, അടുത്ത ലെവലിലേക്ക്. നിങ്ങൾ നമ്മൾ നല്ലൊരു പങ്കു ചിരിക്കുന്നത് ഇന്ന് കിട്ടിയ ശമ്പളത്തേക്കാൾ അടുത്ത ദിവസം കൂടുതൽ ശമ്പളം കിട്ടണം, അടുത്ത ദിവസം അതിനെ കൂടുതൽ ശമ്പളം കിട്ടണം, അതിനൊക്കെ അടുത്ത് അതിനൊക്കെ കൂടുതൽ ശമ്പളം കിട്ടണം. നമ്മുടെ അപ്പനെ ഇങ്ങനെ ആഗ്രഹിക്കണേ, പക്ഷെ ശമ്പളമല്ല, തേജസ്, തേജസ്. ഞാൻ ശരിക്കും എബ്രായ 2:10 എടുത്തിക്കുന്നു, വായിച്ചത്
സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു.
ശ്രദ്ധിച്ചേ, സകലത്തിനും ലാക്ക്, സകലത്തിനും കാരണഭൂതനായൻ ആരാണ്? പിതാവായ ദൈവം, കാരണഭൂതൻ യേശുക്രിസ്തു മുഖാന്തരമാണ്. ദാ അനേക പുത്രന്മാരെ എങ്ങോട്ട് നടത്തുന്നു? വലിയ സാലറിയിലേക്ക് നടത്തുന്നു. നോ, തേജസ്സിലേക്ക് നടത്തുമ്പോ, തേജസ്സിലേക്ക് നടത്തുമ്പോ. അപ്പൊ നമുക്കൊരു ആഗ്രഹം ഉണ്ടാണ്, ഈ തേജസ്സിലേക്ക് എനിക്ക് നടക്കണം. ആലോചിച്ച് പറയുന്ന കേട്ടിട്ടില്ലേ, നൊടി നേരത്തെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ, അപ്പൊ കുറച്ച് പോരെ, കുറച്ച് പോരെ, നോ പോരാ പോരാ പോരാ, അത്യന്തം അനവധിയായ തേജസ്സിന്റെ നിത്യഘനം ഞാൻ പ്രാപിക്കാനിടയാകുന്നു. അപ്പൊ ഈ ഒരു ആഗ്രഹം നമുക്ക് വേണം, ജീവനിൽ വളരണം, തേജസ്സിൽ വർത്തിക്കണം. ഈ ഒരു ആഗ്രഹം നമുക്ക് വേണം. ആഗ്രഹമില്ലാത്തവന് എന്നെ, വിശപ്പില്ലാത്തവന് എന്നെ കൊടുത്തിട്ട് എന്താ കാര്യം? ഹല്ലേലൂയ, പണം ആഗ്രഹിച്ചിരിക്കുന്നവനോട് ജീവൻ കൊടുത്താൽ അവനതൊന്നും വേണ്ട, അവനത് വേണ്ട. ഹല്ലേലൂയ, കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചത് ദൈവരാജ്യ ശുശ്രൂഷ, പുതിയ സൃഷ്ടിയുടെ ശുശ്രൂഷ വെളിപ്പെടാതെ യേശുവിനെ പറഞ്ഞു, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, വീണ്ടും പഴയതിൽ തന്നെ തുടരുകയാണ്. ആരാധിച്ചാ കേട്ടു അന്നവസ്ത്രാദി സർവ നന്മകൾ, ഇവിടെ കടന്നു, ഇവിടെ കടന്നു, ജീവനിലേക്ക് വരുന്നതല്ല. ഇത് കർത്താവ് പറഞ്ഞറിയ മക്കളെ, മുമ്പേ ഇതല്ല അന്വേഷിക്കേണ്ടത്, അന്നവസ്ത്രദാനം അല്ല. നീ പോയൊരു പുല്ലിനെ നോക്ക്, ആ പുല്ലിനെ ദൈവം ചമയ്ക്കും ചമയിക്കുന്നില്ലേ? നീ പോയൊരു പക്ഷിയെ നോക്ക്, പക്ഷിയെ ദൈവം ചമയിക്കുന്നില്ലേ? മുമ്പേ നീ ദൈവരാജ്യം അന്വേഷിക്കേ, അതോടുകൂടെ ഇതൊന്നിനൊക്കെ കിട്ടും. ഹല്ലേലൂയ, വളരെ ബലഹീനമായ ക്രിസ്തീയ വിശ്വാസത്തിലായിരുന്നു നമ്മൾ, പക്ഷെ യേശു ക്രിസ്തു പഠിപ്പിച്ചത് ബലഹീനമായ ക്രിസ്തീയ വിശ്വാസമല്ല, സകലത്തെയും കീഴടക്കുന്ന, മരണത്തെ വരെ കീഴടക്കുന്ന ദൈവത്തിൽ നിന്നുള്ളൊരു ജനനമാണ് നമുക്ക് നൽകിയത്. എന്നിട്ട് നമ്മളോട് പറഞ്ഞു, എന്റെ ജീവന്റെ പുതുക്കത്തിൽ നടക്ക, എന്റെ ജീവന്റെ പുതുക്കത്തിൽ നടക്ക. ഇനി അതും ഇതും ഒന്നുമല്ല കാര്യം, പുതിയ സൃഷ്ടി അത്രേ കാര്യം, ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്ന പുതിയ സൃഷ്ടി. എന്റെ കുഞ്ഞുങ്ങളെ, ആ ജീവന്റെ പുതുക്കത്തിലേക്ക് കടന്നു വരുവാൻ, ഇനി പഴയ സൃഷ്ടിയിലല്ല ജീവിക്കേണ്ടേ, പുതിയ സൃഷ്ടിയിൽ ജീവിച്ച് പഴയ സൃഷ്ടിയെ, പുതിയ സൃഷ്ടിയുടെ ഇഷ്ടം ചെയ്യാൻ അടിമയെ പോലെ ഉപയോഗിക്കുകയാണ് വേണം, അടിമയെ പോലെ ഉപയോഗിക്കുക. ഹല്ലേലൂയ, നീയല്ല എന്നെ നടത്തേണ്ടേ, ഞാൻ നിന്നെ നടത്തും. പുതിയ സൃഷ്ടി പറയോ, പഴയ സൃഷ്ടിയോട് നീയല്ല എന്നെ നടത്തേണ്ടത്, ഞാൻ നിന്നെ നടത്തും. ഞാൻ നടക്കുന്നതോ ദൈവത്താലാണ്, ആത്മാവിനാലാണ്, ഞാനും ക്രിസ്തുവുമായി ഏകാത്മമായി. നീയോ ആദ്യത്തിൽ മരിക്കേണ്ട ജഡം, നിന്നെ ഞാൻ നടത്തും. നീ മരിച്ച് താഴെ വീണതിന് മുമ്പ് നിന്നെ കൊണ്ട് മാക്സിമം തേജസ് ഞാൻ എന്റെ ജീവിതത്തിൽ ഉണ്ടാകും. ഈ ഒരു മനോഭാവമായിരിക്കണം നമുക്ക് ഓർമ്മ. ജീവന്റെ പുതുക്കത്തിൽ നടക്കുക, ജീവനിൽ നിന്ന് ജീവനിലേക്ക്. ഹല്ലേലൂയ, ജീവനിൽ നിന്ന് ജീവനിലേക്ക്. അതിനുവേണ്ടി കാത്തിരിക്കുന്ന ഒരു പിതാവുണ്ട്, അതിനുവേണ്ടി കാത്തിരിക്കുന്ന ഒരു പിതാവുണ്ട്. സകലത്തിനും ലാക്കം കാരണഭൂതനുമായവൻ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുക. പട്ടിണിയിലേക്കല്ല, ദാരിദ്ര്യത്തിലേക്കല്ല, തേജസ്സിലേക്ക് നടത്തുക. ഹല്ലേലൂയ, അതിനുവേണ്ടി കാത്തിരിക്കുകയാ, അതിനുവേണ്ടി കാത്തിരിക്കുകയാ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കുക. കാത്തിരിക്കുന്ന പിതാവിന്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. അതുകൊണ്ട് ഈ രടികൾ കർത്താവിന്റെ ഹൃദയത്തിൽ അപ്പനല്ല അമ്മയല്ല മക്കളല്ല മറ്റാരുമല്ല ഇനിക്കായി കാത്തിരിക്കുന്ന സ്നേഹനിധിയാം ദൈവമുണ്ടേ, സ്നേഹനിധിയാം ദൈവമുണ്ടേ. അപ്പനല്ല അമ്മയല്ല മക്കളല്ല മറ്റാരുമല്ല എനിക്കായി കാത്തിരിക്കുന്ന സ്നേഹനിധിയാം ദൈവമുണ്ടേ. സ്നേഹം വിതുമ്പും ജീവൻ തുളുമ്പും തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് ആത്മനദിയിൽ വളർത്തിടുന്ന കാത്തിരിക്കുന്ന എൻ ദൈവമുണ്ടേ, കാത്തിരിക്കുന്ന എൻ ദൈവമുണ്ടേ. സ്നേഹം വിതുമ്പോ ജീവൻ തുളുമ്പോ തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് ആത്മനദിയിൽ വളർത്തിടുന്ന കാത്തിരിക്കുന്ന എൻ ദൈവമുണ്ടേ, കാത്തിരിക്കുന്ന എൻ ദൈവമുണ്ടേ. എങ്ങോട്ട്? തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക്. എങ്ങോട്ട്? തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് ആത്മനദിയിൽ വളർത്തിടുന്ന കാത്തിരിക്കുന്ന എൻ ദൈവമുണ്ടേ. സകലത്തിനും ലാക്കും കാരണഭൂതനുമായവൻ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുന്നു, തേജസ്സിലേക്ക് നടത്തുന്നു, ജീവനിലേക്ക് നടത്തുന്നു, ജീവനിൽ നിന്ന് ജീവനിലേക്ക് നടത്തുന്നു, തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് നടത്തുന്നു. പ്രിയമകനെ, പ്രിയമകളെ, കഴിഞ്ഞ കാലത്തെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ എവിടെയായിരുന്നു? പഴയതിലായിരുന്നു അതോ പുതിയതിലായിരുന്നു? ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. ഇതാ പഴയത് കഴിഞ്ഞുപോയി, ദൈവം സകലത്തെയും പുതിയതാക്കി. ഇനി പരിച്ഛേദനവും അല്ല, അഗ്രചർമ്മവും അല്ല, പഴയ സൃഷ്ടിയുടെ നിയമങ്ങളല്ല, പുതിയ സൃഷ്ടിയെ പ്രയക്കാൻ കാര്യത്തിലേക്ക് കടക്കാം. പ്രിയമുള്ള കാര്യത്തിലേക്ക് കടക്കാം. ഇതിനു വേണ്ടി അത്രേ നമ്മുടെ സ്വർഗീയ പിതാവ് ക്രിസ്തേശുവിനെ കാൽവരിയിൽ യാഗമാക്കി, അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. സകലരുടെയും പാപം, നമ്മുടെ ഓരോരുത്തരുടെയും പാപം യഹോവ ക്രിസ്തുവിന്മേൽ ചുമത്തി. അങ്ങനെ അവന്റെ പ്രാണൻ ഒരകൃത്യ യാഗമായി തീർന്നിട്ട് അവൻ സന്തതിയ കാരണം ആ പുതിയ സൃഷ്ടിയിലാണ്, ആ സന്തതി പുതിയ സൃഷ്ടിയിലാണ്, ആ സന്തതി. ഇതത്രേ കർത്താവ് എന്നോട് പറഞ്ഞത്, എന്റെ മരണത്തെ നിങ്ങൾ ഓർക്കുക, അതിലൂടെയാണ് നിങ്ങളുടെ പഴയ പാപങ്ങൾ, നിങ്ങൾ പഴയ സൃഷ്ടിയിൽ നിങ്ങൾ മരിച്ചതും പുതിയ സൃഷ്ടിയിൽ നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ. അത് ഓർത്തു വേണം നിങ്ങൾ ജീവന്റെ പുതുക്കത്തിൽ നടക്കാൻ. അല്ലെങ്കിൽ വീണ്ടും പഴയതിലേക്കല്ല, ഞാനിതാ പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനെ ലക്ഷ്യമാക്കി ക്രിസ്തേശുവിൽ ദൈവത്തിന്റെ പരമ വിളിയുടെ ബിരുദിനായി ആ സമ്മാനത്തിനായി ലാക്കിലേക്ക് ഓടുന്നു എന്ന് പറഞ്ഞ പൗലോസ് അപ്പോസ്തോലനെ പോലെ തന്നെ ഇതാ പഴയത് മറക്കാം, പഴയതിനെ വിട്ട് കളയാം, പുതിയതിനെ ലക്ഷ്യമാക്കി. പുതിയതിൽ ദൈവം നമുക്കൊരുക്കിയ ബിരുദിനെ ലക്ഷ്യമാക്കി നമുക്ക് ഓടാം. ഒരു തീരുമാനം നമുക്ക് എടുക്കാം. ദൈവസന്ധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാൻ അങ്ങ് ഞങ്ങളെ ആഹ്വാനം ചെയ്തു. പക്ഷേ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഇന്നും പഴയ ജീവിതത്തിൽ തന്നെ ലക്ഷ്യം വെച്ചായിരിക്കുന്ന ഞങ്ങളോട് അങ്ങ് പറഞ്ഞു, ഇനി പഴയ സൃഷ്ടിയല്ല പുതിയ സൃഷ്ടി അത്രേ കാര്യം. ഇനി ആദത്തിലുള്ളവനല്ല ക്രിസ്തുവിലുള്ളവൻ അത്രേ കാര്യം. ആദത്തിലുള്ളവൻ മരിക്കാനുള്ളവനാണ്, ക്രിസ്തുവിലുള്ളവൻ മരിക്കാനുള്ള മരിക്കാനല്ല പകരം വീണ്ടും ജീവിക്കാൻ ഒരു ചുമതല ഏറ്റെടുക്കാൻ ദൈവത്തോട് വസിക്കാനുള്ളവനാണ്. അങ്ങ് തന്ന ചിന്തയ്ക്കായി നന്ദിയോട്. അങ്ങ് ഞങ്ങളെ ഭൂമിയിലെ ഒരു പിതാവ് തന്റെ മകനെ മകളെ കൂടുതൽ പണം കിട്ടുന്ന ജോലിക്ക്, കൂടുതൽ പണം കിട്ടുന്ന ബിസിനസ്സിലേക്ക് ആഗ്രഹിക്കുമ്പോൾ അങ്ങ് ഞങ്ങളെ തേജസ്സിൽ വളർത്തുവാനായി അനേക പുത്രന്മാരെ അങ്ങ് തേജസ്സിലേക്ക് നടത്തുന്നത് എന്ന് അങ്ങയുടെ വചനത്തിലൂടെ മനസ്സിലാക്കി തന്നതിനായി, അതിൽ നടക്കാൻ അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കുന്നതിനായി പിതാവേ ഞങ്ങളെല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു. ഓരോരുത്തരും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചാണ് കേട്ട വചനത്തിന്റെ മുമ്പാകെ ദൈവത്തോട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഇതൊരു ജാതിയുടെയും സംഘടനയുടെയും പദ്ധതിയല്ല, ഇത് മരണത്തെ തോൽപ്പിച്ചു. മരണത്തെ തോൽപ്പിച്ചു ആരംഭിച്ച പുതിയ ജീവനിൽ വളരുന്നതാണ് ജീവൻ എന്ന ജീവനില്, ജീവൻ എന്ന ജീവൻ കർത്താവേ അതിലേക്ക് എന്നെ ഏൽപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, ഏൽപ്പിച്ചു കൊടുക്കുന്നവർ. അപ്പാ ഈ മക്കളെ സ്വീകരിക്കുക. ധാരാളം കുറവുകൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്, എന്നാൽ കുറവുകളുടെ മുകളിൽ വ്യാപരിക്കുന്ന അങ്ങയുടെ കൃപയ്ക്കായി ഞങ്ങൾ യാചിക്കുന്നു. അങ്ങയുടെ അത്ഭുതകരങ്ങളിലേക്ക് ഈ മക്കളെ എല്ലാം ഏൽപ്പിക്കുന്നു. ഞങ്ങൾ നടക്കിയല്ലപ്പ, പകരം അങ്ങ് ഞങ്ങളെ കോരിയെടുത്ത് അങ്ങ് നടന്നാട്ടെ. അങ്ങ് അതല്ലോ ചെയ്യുന്നത്, ഞങ്ങൾ ജയിക്കുകയല്ല അപ്പ, അങ്ങ് ഞങ്ങളെ ജയിപ്പിക്കുകയാ. അപ്പാ ഈ കൂട്ടത്തിലുള്ള ഒരു കുഞ്ഞു പോലും നഷ്ടപ്പെടും അങ്ങ് കരുതിക്കോനട്ടെ. ജീവന്റെ പുതുക്കി നടക്കാൻ അങ്ങ് ചെറുപ്പത്തിലെ ആശാനും പള്ളി കൊടുത്തു ചെന്നപ്പോ കൈക്ക് പിടിച്ച് ആ മണ്ണിൽ ആ ആ എന്ന് എഴുതിപ്പിച്ചതുപോലെ അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കണമേ. യെസ് ഡാഡി, കുഞ്ഞുങ്ങളെല്ലാം അതിലേക്ക് തെറ്റിപ്പോയ ഹൃദയമുള്ളവരാണെങ്കിൽ അങ്ങ് ഞങ്ങൾക്ക് ഒരുക്കിയ പുതിയ ഹൃദയത്തിനായി, മാംസളമായ ഹൃദയത്തിനായി എല്ലാവരുടെയും ജീവിതത്തിൽ അത് പ്രാപിപ്പാൻ അങ്ങ് സഹായിച്ചാണ് ജനങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. സകല ആവശ്യങ്ങളുടെ പേരും അങ്ങയുടെ മഞ്ഞും മഴയും അയച്ചാട്ടെ, കൂട്ടായിരുന്നാട്ടെ. മഹത്വമല്ല ഞങ്ങൾ അംഗീകരിച്ചു യേശു ക്രിസ്തു നാമത്തിൽ പിതാവേ. താങ്ക് യു ഡാഡി, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, സ്വർഗത്തിലെ ദൈവം നമ്മോട് സംസാരിച്ചു. ഇത് ജീവന്റെ പുതുക്കത്തിൽ നടക്കും, പുതിയ സൃഷ്ടിയിൽ നടക്കണം. അപ്പൊ പഴയ സൃഷ്ടിയോ? പുതിയ സൃഷ്ടിയുടെ ഇഷ്ടം ചെയ്തെടുക്കുവാൻ പഴയ സൃഷ്ടിയെ ഒരടിമ എന്നതുപോലെ ഉപയോഗിക്കുക. ഹല്ലേലൂയ. നിങ്ങളെ സഹായിക്കട്ടെ, ഉണ്ടായിരിക്കട്ടെ. തുടർന്ന് നമുക്ക് തിരുവത്താഴ സോഷ്യലിലേക്ക് കടക്കാം. സോഷ്യൽ മീഡിയയിലുള്ള മറ്റെല്ലാ സഹോദരങ്ങൾക്കും ഈ സമയം ഇതാ വന്ദനം അറിയിക്കുകയാണ്. ഷെയർ ചെയ്യാൻ മറക്കരുത്. കൂട്ടായിരിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്.